കഴിഞ്ഞാരാത്രി ഇവിടെ സംസാരിച്ച ആ മൂല്യ തുടർന്ന് സംസാരിക്കാനാണ് ഈ രാത്രി എന്നാൽ എന്റെ ഇപ്പോഴത്തെ ശരീരസ്ഥിതി അനുസരിച്ച് ദീർഘനേരം സംസാരിക്കുമ്പോൾ ഒരാളെ പ്രകൃതി പറഞ്ഞ് സഹായിക്കുന്നത് വളരെ പ്രയോജനമായി. അമേരിക്കയിൽ സഞ്ചരിച്ച സമയത്ത് അങ്ങനെയുള്ള ആവശ്യം നേരിട്ടില്ല. കാരണം അവിടുത്തെ പ്രസംഗമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രസംഗിക്കുന്നത് കൂടിയാണ്. ഞങ്ങൾ പിന്നെ ഒരു 30 മിനിറ്റ് വരെയോ 40 മിനിറ്റ് വരെയോ എടുത്തേക്കും. അപ്പോഴത്തേക്ക് അവരിങ്ങനെ വാക്കിയെ നോക്കി തുടങ്ങും, സമയം കടന്നു പോകുന്നു എന്നുള്ള നിലയിൽ. പിന്നെ ദൈവം ഞങ്ങളുടെ രൂപകളെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മീയ രാജ്യമുള്ള ജനങ്ങൾ പുറത്തുകൂടെ ഇരുന്ന് ശ്രദ്ധിക്കും. എന്നാൽ ആ നാട്ടിലെ പതിവ് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ 1.5 മണിക്കൂറിൽ കുറഞ്ഞാൽ ഒന്നുമായില്ല എന്നാണ്. അങ്ങനെ കുറച്ച് കൂടുതൽ സമയം എടുത്ത് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ സഹായം എന്റെ ഇപ്പോഴത്തെ ശരീരത്തിൽ ആവശ്യമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരൻ അങ്ങനെ സഹായിക്കും. അദ്ദേഹം പ്രസംഗം പകർത്തി പറയുന്നത് കൊണ്ട് പ്രസംഗം പകർത്തി പറയുന്ന ആളായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ധരിക്കയില്ലെന്ന് എനിക്കറിയാം. അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തെ ശക്തിയായിട്ട് വിനോദകരങ്ങളിൽ ഉപയോഗിച്ച സമയത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ വിനോദമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഇനിയും പ്രയത്നം കൊണ്ട് എന്തോന്നാണ് ആവശ്യമെന്ന് എന്ന് പറഞ്ഞാൽ അത്ര അനുഗ്രഹമായിട്ട് ഇനിയും അദ്ദേഹത്തെ അവിടെ ഉപയോഗിച്ചു. വയസ്സന്മാരായി ഞങ്ങളൊക്കെ ഇനി ഇങ്ങനെ പുറകോട്ട് മാറി ഇരുന്നു കൊടുത്താൽ മാത്രം മതി എന്നുള്ള നിലയിൽ അങ്ങനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. നിങ്ങൾ അറിയുന്ന പ്രകാരം നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പ്രദേശോത്തര ദൈവസഭ എന്ന പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിൽ മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ 10 സഭകൾ ഉൾപ്പെട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനാണ് അദ്ദേഹം. എന്നാൽ എന്നോടുകൂടെ സഞ്ചരിക്കുകയും എനിക്ക് ഇങ്ങനെയുള്ള പല ഉദവികൾ അദ്ദേഹം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് രാത്രി അങ്ങനെ അദ്ദേഹത്തെ ആ കാര്യത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് തോട്ടം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച വിഷയം തുടരേണ്ടതിനു വേണ്ടി കൊരിന്ത്യരുടെ 1 ലേഖനം 15-ാം അധ്യായത്തിൽ 20-ഉം 21-ഉം വാക്യങ്ങൾ നാം ഇപ്പോൾ വായിക്കാം. ആരെങ്കിലും ദയവായിട്ട്
മനുഷ്യൻ മൂലം മരണമുണ്ടായാൽ മരിച്ചവരുടെ രണ്ട് ഭാഗം മനുഷ്യൻ മൂലം ഉണ്ടായി. ആരാമം എല്ലാവരും മരിക്കുന്നവരോട് ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താങ്കാന്റെ നിലയിലെ ആവശ്യം ക്രിസ്തു. പിന്നെ ക്രിസ്തുള്ളവർ അവന്റെ പിന്നെ അവസാനം അന്ന് അവരെല്ലാ വാർത്തയും അധികാരത്തിനും ശക്തിക്കും നീക്കപ്പെടുത്തിയിട്ട്
ഞങ്ങളുടെ പ്രതിഭാവി ഇന്ന് രാത്രിയിൽ ഇങ്ങനെയുള്ള ഒരു കൂടിവരവ് നീ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തിരുത്തനുധിയിൽ ചേർന്നു വന്നു. കർത്താവേ, നിന്റെ വചനം നീ ഞങ്ങൾക്കായി സാധിച്ചു, നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയും ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് തിരുമനസ്സാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ സംസാരിച്ചു മാറാകണമേ. ഞങ്ങളുടെ അന്തരംഗങ്ങളോട് അകത്തെ മനുഷ്യനോട് തന്നെ കർത്താവേ നീ സംസാരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പല വിഭാഗം വിഭാഗങ്ങളിൽ പെട്ടവരെങ്കിലും നിന്നെ സേവിക്കുന്നവരായ നിന്റെ ജനം ഇതാ ശിശുസന്നിധിയിൽ വന്നിരിക്കുന്നു. എല്ലാവരും ഇന്ന് രാത്രി അനുഗ്രഹീതരായി മടങ്ങിപ്പോകത്തക്കോളം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനായി നിനക്ക് സ്തോത്രം. ഞങ്ങളുടെ കർത്താവായി യേശു മൂലം ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇന്നലെ രാത്രി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ നമുക്ക് അവകാശം ലഭിച്ചു. ഇന്നലെ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ദൈവത്തിന്റെ ചിന്തിപ്പാടിപ്പോഴും കർത്താവ് പറഞ്ഞാൽ ക്രിസ്തു പുനരുത്ഥാനം ചെയ്യുന്നതിനാൽ നമുക്ക് സാധിക്കുന്ന ഏതാനും കാര്യങ്ങൾ അതിന്റെ അന്തിമ ഭാഗത്ത് നാം കേട്ടുണ്ടായി. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനാൽ നമുക്ക് സ്ഥാപിക്കുന്നതായ ഏതാനും കാര്യങ്ങൾ അവരുടെ അന്തിമ ഭാഗത്ത് കേട്ടുകൊണ്ട് അതിന് പ്രധാനമായി നാം കേട്ട ഒരു കാര്യം നമ്മുടെ ആത്മാക്കൾക്ക് പുനരുത്ഥാനം ലഭിക്കുന്നു, ആത്മാവിന് നമുക്കൊരു ജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് നമ്മുടെ ആത്മാവിൽ ഒരു പുതുജന്മം, ഒരു ജീവൻ പ്രാപിക്കപ്പെടുന്നു, പുതുജീവൻ പ്രാപിക്കുക എന്നുള്ള ആത്മീയ അവസ്ഥാന്തരം മാത്രമല്ല ശാരീരിക പുനരുത്ഥാനവും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ആഗ്രഹപ്പെട്ടിരിക്കുന്നതാണ്. പുതുജീവൻ പ്രാപിക്കുകയുള്ള ആത്മീയമായ അവസ്ഥ മാത്രമല്ല ശരീരത്തിന് ഒരു ഉയർപ്പ് ഉണ്ടായിരുന്നു ദേവസ്വത്തിന്റെ ഭരണത്തിൽ ആദരവത്തിരിക്കണം. ശരീരത്തിന്റെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ മരിച്ച അടക്കപ്പെട്ട ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നത് മാത്രമല്ല ഈ മൃഗപ്രായമായ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവജനങ്ങൾക്ക് ഇതിനൊരു രൂപാന്തരം ഉണ്ടാകുന്നതും ആ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. മരിച്ച ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ മക്കൾക്ക് ഈ ശരീരത്തിൽ തന്നെ ഒരു രൂപാന്തരം ഉണ്ടാകുന്ന അവസ്ഥയും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മളായി ചിന്തിക്കും ക്രിസ്തു നിത്യമുള്ളവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഇവിടെ നമ്മളായി ചിന്തിച്ചുണ്ടായ ക്രിസ്തു നിത്യമുള്ളവരിൽ ആദ്യഫലമായി മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതാണ് എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും സാന്താന്റെ നിലയിലത്രേ, ഓരോരുത്തരും സാന്താന്റെ നിലയിലത്രേ. ക്രിസ്തു ആത്മഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിങ്ങൾ, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിങ്ങൾ, പിന്നെ അവസാനം, പിന്നെ അവസാനം. ഇതാണ് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രധാന കാര്യം. ഇതാണ് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രധാന കാര്യം. ഓരോരുത്തരും താങ്കാന്റെ നിലയിലത്രേ, ഓരോരുത്തരും താങ്കാന്റെ നിലയിലത്രേ. ആ നില എന്താണെന്ന് അതിനടിയിൽ പറഞ്ഞിരിക്കുന്നു. ആ നില എന്താണെന്ന് അതിന്റെ അടിയിൽ പറഞ്ഞിരിക്കുന്നു. ആദ്യഫലമായി ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ്. ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. പിന്നെ എന്ന് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ആ ഗ്രീക്ക് പദം നേരെ ഭാഷാന്തരം ചെയ്താൽ അതിൽ പിന്നെ എന്ന് വരുന്നതാണ് കുറച്ചുകൂടെ നല്ല പദം. പിന്നെ എന്ന പദം അത് ഗ്രീക്കിന്റെ നേരെ ഭാഷാന്തരം ചെയ്താൽ അതിൽ പിന്നെ എന്ന് ഭാഷാന്തരം ചെയ്യുന്നതാണ് അതിൽ പിന്നെ എന്ന കാര്യമവ് ഇതുവരെ തീർന്നില്ല. ഇപ്പോൾ ഏകദേശം 2000 വർഷമായിരിക്കും. ആ അതിൽ പിന്നെ എന്ന് പറയുന്ന കാര്യം ഇതുവരെ തീർന്നില്ല. ഇപ്പോൾ ഏകദേശം 2000 വർഷമായിരിക്കും. ആദ്യപരമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ശേഷം ഇനി ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കണം. അത് ഇതുവരെ നടന്നില്ല. അതിന്റെ കാലയളവ് 2000 വർഷമായി. ഇനി എത്ര വർഷം കൂടെ മുന്നോട്ട് നീങ്ങുമെന്ന് കർത്താവ് മാത്രമായി. ആദ്യം ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിനോ അവന്റെ വരവിന്റെ എന്ന് പറഞ്ഞിരിക്കുന്നതായ ആ ഭാഗം ഇതുവരെ നിലനിർത്തിയിട്ടില്ല. അവൻ കർത്താവ് പറയുമ്പോൾ മാത്രമേ സാധ്യമായുള്ളൂ. അവൻ എത്രയാലും വേണമെന്ന് താങ്കൾ പറയുന്നില്ല. അങ്ങനെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിക്കൽ ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നെ ഇന്നാ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ പിന്നെ അവസാനം. അങ്ങനെ ക്രിസ്തുവിനോട് അവന്റെ വരവിന്റെ പിന്നെ വായിക്കുന്ന രീതിയാണ് അതിൽ പിന്നെ അവസാനം. അവിടെ അതിൽ പിന്നെ എന്ന്
அவசானம் எதுவந்தான் சொன்னார் இழக்கின்றது அவருக்கு நியாயம் செய்து ஆவிக்கிறார் தெருவதான மூன்று நிலா இவ்விட நமக்கு காணா குளிர்காலத்திலே மூன்று நிலா இவ்வளவு காணா ஒன்னா ஆட்டுகரமாய்த்து
சுதிர்பேட்டை பொதுமக்கள் சேர்ந்து கோபியார் அறிவுறுத்தி அவர்கள் அறிவிப்பார் தண்ணி என்ன
ஒரு அட்டகாசம் വായിക്കുന്നത് പ്രധാന പ്രമുഖന്റെ ശബ്ദത്തോടും കൂടെ വരും എന്നാണ്.
ആ ശബ്ദത്തെ കുറിച്ചാണ് വായിക്കുന്നത്. പ്രധാന പ്രമുഖന്റെ ശബ്ദത്തോടും കൂടെ വരും. പ്രധാനത്തെ ശബ്ദത്തോടും കൂടെ കർത്താവ് നിറഞ്ഞു വരുന്നതിന്റെ ആവശ്യം എന്താണ്, അതിന്റെ സാധ്യത എന്താണ്?
പ്രധാന പ്രമുഖന്റെ ശബ്ദത്തോടുകൂടെ കർത്താവ്
ദൈവത്തിന്റെ വചനമാണ് നമുക്കത്
ദൈവത്തിന്റെ വചനമാണ് നമുക്കിത്
ലേഖനം ഒൻപതാം വാക്യം വായിച്ചാൽ പ്രധാന ദൂതന്റെ ശബ്ദത്തെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കാൻ
കഴിയും. ലേഖനം ഒൻപതാം വാക്യം വായിച്ചാൽ പ്രധാനത്തെ കുറിച്ച് അവിടെ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ
കഴിയും.
മോഹൻജിയുടെ ശരീരത്തെ കുറിച്ച് ചാരിയോട് തർപ്പിച്ച് വായിക്കുമ്പോൾ ഒരു ദൂതനെഴുതി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവിനെ ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് ജാതിയോട് തർപ്പിച്ച് വായിക്കുമ്പോൾ ഒരു ദൂതനെഴുതി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവിനെ ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞേ ഉള്ളൂ.
ഇവിടെയാണ് നാം കാണുന്നത് പ്രധാന ദൂതന്റെ ശബ്ദം.
ഇവിടെയാണ് കാണുന്നത് പ്രധാന ദൂതന്റെ ശബ്ദം.
ദൈവത്തിന്റെ ദാസനായിരുന്ന മോശ മരിച്ചു.
ഒരു ദിവസം യഹോവയായിരുന്നു മോശയോട് ഇങ്ങനെ അരുളി ചെയ്തു, മോശയെ നീ നിന്റെ പ്രാണനെ വിട്ട്
നിന്റെ ജനത്തോട് നിന്റെ പിതാക്കന്മാരോട് ചേരുവാനുള്ള കാലമായി.
ഒരു ദിവസം നീ മോശയോട് ഇങ്ങനെ കൽപ്പിച്ചു, മോശയെ നീ നിന്റെ പ്രാണനെ വിട്ട് ജനത്തോട് ചേരുവാനുള്ള സമയം. ആകയാൽ ചിത്താമലയുടെ മുകളിലേക്ക് അതിന്റെ കൊടുമുടിയിലേക്ക് നീ വരേണം. ആയതുകൊണ്ട് നീ കൃത്താവിന്റെ കൊടുമുടിയിലേക്ക് വരേണം. ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് 120 പ്രായ വയസ്സ് പ്രായമുള്ള മോശ ഇസ്രായേലിന്റെ മുകളിലേക്ക് കയറിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് 120 വയസ്സ് പ്രായമായ മോശ ഇസ്രായേലിന്റെ കൊടുമുടിയിലേക്ക് കയറിച്ചു.
ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, മോശയേക്കാൾ 50 വയസ്സ് ഇളകമാണ് എനിക്കൊരു മനുഷ്യൻ കേടാൻ
വാർത്തകളെപ്പോൾ ചിന്തിക്കാറുണ്ട്. ഓക്കേ.
Yeah. Yeah. ഉണ്ടായിരുന്നു ആ ശബ്ദം.
ഉണ്ടായിരുന്നു ആ ശബ്ദം.
യഹോവ നിന്നെ ഭർത്തിക്കട്ടെ.
യഹോവ നിന്നെ ഭർത്തിക്കട്ടെ.
ഇസ്രായേൽ മക്കൾ കണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അനേക കർത്തനകളും ஆணைகளும் பிரமாணங்களும் அவருக்கு நல்கி
மறுபடியும் இஸ்ராயலை பார்க்கும் காலத்து அநேக பிரமாணங்களை கற்பனையிலும் தெரிவித்து
அது ஒரு கற்பனையான கூட வாய்ப்பு
அது ஒரு கற்பனையான கூட வாய்ப்பு
யோகா பிண்டையை மோசுவோடு அருள் செய்தது என்றால்
யோகா பிண்டையை மோசுவோடு அருள் செய்தது
அருளி கொண்டு ரெண்டு காகரம் உண்டாக்குக
அருளி கொண்டு ரெண்டு காகரம் உண்டாக்கு
அடிப்பு வழியாய் அவையை உண்டாக்க
அடிப்பு வழியாய் அவை உண்டாக்க
ஆ காகரம் ஊதுந்தவையால் ரெண்டு காரியமான நடக்க சாதிக்கின்றது
ஆ காரணம் ஊதுந்ததினால் ரெண்டு காரியமான
சாதிக்கின்றது அவ நினைக்க சபையை விழுந்து கூட்டுவாள்
அவ நினைக்க சபையை விழுந்து கூட்டுவாள்
பாராளுமன்ற புறப்படுவிப்பான்
உதயே
பாராளுமன்ற புறப்படுவிப்பான்
உதயே
வெள்ளி கொண்ட ரெண்டு காரணம் உண்டாக்கு
வெள்ளி கொண்ட ரெண்டு காரணம் உண்டாக்கு
ஆ காரணம் ஊதுந்தவிட்டே பலமாயிட்ட
அடித்து
கூட்டங்கள் ஒருமித்து கூடி வருவதாக இல்லத்தை ஆராதிப்பான். ஒரு கட்டிடம் வேண்டாம்
ஆயிரம் ஆண்டுகள் நீக்கப்பட்ட
தெய்வ சபையிலே சேர்க்கப்பட்டு
വിശ്വാസത്തിന് മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും അവരെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന് മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേലൊക്കെ യാത്രപ്പെടും. മേഘം നിൽക്കുന്നേരത്ത് അവർ പാടുന്നു.
ആ മേഘം കൂടാരത്തിന് മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം കൂടാരത്തിന് മേൽ നിന്ന് പൊങ്ങുമ്പോൾ യാത്ര പുറപ്പെടും. എല്ലാ ദിവസവും രാവിലെ ഇസ്രായേൽ ഉണർന്നാൽ അവർ ആദ്യമേ ചെയ്യുന്ന കാര്യം തങ്ങളുടെ പാളയത്തിന്റെ നടുവിലുള്ള സമാഗമന കൂടാരത്തിന് മുകളിലുള്ള അഗ്നി മേഘസ്തംഭം അവിടെ ഉണ്ടോ എന്നാണ്. എല്ലാ ദിവസവും ശ്രീകൾ രാവിലെ ഉപയോഗിക്കാവുന്നത് അവർ ചെയ്യുന്ന കാര്യം സമാഗമന കൂടാരത്തിന്റെ ഉള്ളതായ ആ ദേഹസ്തംഭം അവിടെ ഉണ്ടോ അതോ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ചെയ്യാറ് അവർ രാവിലെ നോക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ
അവർ രാവിലെ നോക്കുമ്പോൾ അവരെ ഉണ്ടെങ്കിൽ അവർ തന്നെ അവർ പാർക്കണമെന്ന് അവർ മനസ്സിലാക്കി.
എന്നാൽ ചില ഒരു ദിവസം നോക്കുമ്പോൾ കാണാം ആ മേഘസ്തംഭം മേലോട്ടം ഉയർന്നിരിക്കുന്നു.
എന്നാൽ ഒരു ദിവസം നോക്കുമ്പോൾ കാണാം ആ മേഘസ്തംഭം ഉള്ളേ ഉയർന്നിരിക്കുന്നു.
അപ്പോൾ അവർക്ക് മനസ്സിലാകും രണ്ടാം കാവളം ഇന്ന് തുടിക്കും. നാം ഈ താവളം കുട്ടികൾ ഇന്ന് മാറണം, അടുത്ത താവളത്തിലേക്ക് ഇന്ന് പോകണം എന്ന് ആ അടയാളത്താൽ അവർക്ക്
മനസ്സിലാകും.
ഒരിക്കുന്നു കർത്താവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ
ആയിരുന്നു.
അവന്റെ വരവ് സമീപമായി എന്ന് നമ്മെ ഗ്രഹിപ്പിക്കും.
ഭാരതീയോടെ അഥവാ സ്വഭാവത്തെ നോക്കിയാൽ അവന്റെ വരവ് സമീപമായിരിക്കുന്നു.
യഹൂദലോകത്തെ നോക്കിയാൽ അവന്റെ വരവ് ആസന്നമായി എന്ന് വെളിപ്പെടുത്തും.
യഹൂദലോകത്ത് നോക്കിയാൽ അവന്റെ വരവ് ആസന്നമായി
വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സമീപിച്ചു പോയി എന്ന് നമ്മെ ഗ്രഹിപ്പിക്കുന്ന ഈ കാലയളവിൽ
ഇവിടെ
ചെയ്യേണ്ടത് എന്താണ്?
നമുക്ക് നമ്മുടെ കർത്താവിന്റെ പരിമിതി
ആത്മാവിനെ